യെഹെസ്കേൽ 45 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 45 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിന്റെ ഒരു വിശുദ്ധാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം. അത് 25,000 മുഴം നീളവും 20,000 മുഴം വീതിയും ഉള്ളതായിരിക്കണം. അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം. അതിൽ 500 മുഴം നീളവും 500 മുഴം വീതിയുമായി ചതുരശ്രമായൊരു ഇടം വിശുദ്ധ സ്ഥലത്തിനുമായിരിക്കണം. അതിന് ചുറ്റുപാട് 50 മുഴം സ്ഥലം വെളിമ്പ്രദേശമായി കിടക്കണം. ആ അളവിൽ നിന്ന് നീ 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും അളക്കണം. അതിൽ അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരിക്കണം. അത് ദേശത്തിന്റെ വിശുദ്ധാംശമാകുന്നു. അത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അടുത്തുവരുന്നവരായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധ മന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം. പിന്നെ 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ഉള്ളത് ആലയത്തിന് ശുശ്രൂഷകന്മാരായ ലേവ്യർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം. വിശുദ്ധാംശമായ വഴിപാടിന്റെ പാർശ്വത്തിൽ നഗരസ്വമായി 5,000 മുഴം വീതിയിലും 25,000 മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം. അത് ഇസ്രയേൽ ഗ്രഹത്തിനൊക്കെയും ഉള്ളതായിരിക്കണം. പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറുവശത്ത് പടിഞ്ഞാറോട്ടും കിഴക്ക് വശത്ത് കിഴക്കോട്ടുമായിരിക്കണം. അതിന്റെ നീളം ദേശത്തിന്റെ പടിഞ്ഞാറേ അതിരു മുതൽ കിഴക്കേ അതിരുവരെയുള്ള അംശങ്ങൾ ഒന്നിനോട് ഒത്തിരിക്കണം. അത് ഇസ്രയേലിൽ അവനുള്ള സ്വത്തായിരിക്കണം. എന്റെ പ്രഭുക്കന്മാർ ഇനി എന്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രയേൽ ഗ്രഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവീൻ, സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവീൻ, എന്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവീൻ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഒത്ത തുലാസും ഒത്ത ഏഫയും ഒത്ത ബെത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫയും ബെത്തും ഒരു പ്രമാണമായിരിക്കണം. ബെത്ത് ഹോമേറിന്റെ 10-ൽ 1, ഏഫ ഹോമേറിന്റെ 10-ൽ 1 ആയിരിക്കണം. അതിൽ പ്രമാണം ഹോമേറിനൊത്തതായിരിക്കണം. ഷേക്കേൽ 1 20 ഗേര ആയിരിക്കണം. 5 ഷേക്കേൽ 5 അത്രേ, 10 ഷേക്കേൽ 10 അത്രേ, 50 ഷേക്കേൽ 1 മാനെ എന്നിങ്ങനെയായിരിക്കണം. നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ, ഒരു ഹോമേർ കോതമ്പിൽ നിന്ന് ഏഫയുടെ 6-ൽ 1, ഒരു ഹോമേർ യവത്തിൽ നിന്ന് ഏഫയുടെ 6-ൽ 1 കൊടുക്കണം. എണ്ണയ്ക്കുള്ള പ്രമാണം 10 ബെത്ത് കൊള്ളുന്ന ഹോമേരായ ഒരു കോരിൽ നിന്ന് ബെത്തിന്റെ 10-ൽ 1 കൊടുക്കണം. 10 ബെത്ത് ഒരു ഹോമേർ പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് ഭോജനയാഗമായും ഹോമയാഗമായും സമാധാനയാഗങ്ങളായും ഇസ്രയേലിന്റെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറങ്ങളിലെ 200 ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കണം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദേശത്തെ സകല ജനവും ഇസ്രയേലിന്റെ പ്രഭുവിനു വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം. ഉത്സവങ്ങളിലും അമാവാസികളിലും ശബത്തുകളിലും ഇസ്രയേൽ ഗ്രഹത്തിന്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു. ഇസ്രയേൽ ഗ്രഹത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തേണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെ എടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരിലും യാഗപീഠത്തിന്റെ തട്ടിന്റെ 4 കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരിലും പുരട്ടേണം. അങ്ങനെ തന്നെ നീ 7-ാം മാസം 1-ാം തീയതി അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവനു വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തേണം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അന്ന് പ്രഭു തനിക്കു വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ഉത്സവത്തിന്റെ 7 ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ആ 7 ദിവസവും ദിനംപ്രതി അർപ്പിക്കണം. പാപയാഗമായി ദിനംപ്രതി ഓരോ കോലാട്ടിൻകുട്ടിയെയും അർപ്പിക്കണം. കാള 1 ഒരു ഏഫയും ആട്ടുകൊറ്റൻ 1 ഒരു ഏഫയും ഏഫ 1 ഒരു ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം. 7-ാം മാസം 15-ാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ ഏഴ് ദിവസം എന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം.